Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. എൺപത്തിനാലാം സങ്കീർത്തന പഠനത്തിൻ്റെ അഞ്ചാം ഭാഗമാണല്ലോ ഇന്ന്. ഈ സിയോൺ ഗീതത്തിൻ്റെ അല്ലെങ്കിൽ സമാശ്വാസ ഗീതത്തിൻ്റെ വ്യാഖ്യാന പഠനം നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ മുഴുമിച്ചതാണ്. ആകെ 12 പദങ്ങൾ മാത്രമുള്ള സാമാന്യം ഹ്രസ്വമായ ഈ ഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പഠനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ, അതായത് ദൈവവിചാരത്തിൽ വളരുന്നതിൻ്റെ ആത്മീയ അനുഭൂതിയാണ് ഈ ഗീതം നിങ്ങൾക്കും എനിക്കും പകർന്നു നൽകുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലമാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്നെ നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ നയിക്കുന്നത്. ജീവൽബന്ധിയായൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് സങ്കീർത്തനം രചിക്കപ്പെട്ടിരിക്കുന്നത്. പുതുവത്സരാഘോഷമാണ് മുഖ്യ കാരണമെങ്കിലും ഇതാ വിളവെടുത്ത് സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സങ്കീർത്തകൻ ഗായകൻ്റെ ചിന്ത ദൈവത്തിൻ്റെ പരിപാലനയിലേക്കാണ് പോകുന്നത്. അയാൾ ദൈവത്തിൽ ശരണപ്പെടുന്നു, ദൈവത്തിൽ സമാശ്വാസം തേടുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, വീണ്ടും ഞങ്ങളെ നയിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ ആലപിച്ചത്. അന്യഗൃഹത്തിലായിരം ദിനങ്ങളേക്കാൾ അങ്ങേ ഭവനത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കർത്താവേ എത്രയോ അഭികാമ്യമാണ്. അന്യഗൃഹത്തിൽ 1000 ദിവസങ്ങളായിരിക്കുന്നതിനേക്കാൾ അങ്ങേ ഭവനത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ നല്ലതാണ് കർത്താവേ എന്ന്. അങ്ങനെ ഒരു വിളസമൃദ്ധി, വിളവും സമൃദ്ധിയും തന്ന ദൈവം ഇനിയും വെള്ളവും വെയിലും നല്ല കാലാവസ്ഥയും മഴയും ഒക്കെ തന്നാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങൂ എന്ന ചിന്തയോടെയാണ്, ബോധ്യത്തോടെയാണ് ജനം ദൈവത്തിങ്കിലേക്ക്, സിയോണിലേക്ക് തിരിയുന്നത്, അവിടെ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ പുറപ്പെടുന്നത്. ദൈവത്തിൻ്റെ ശക്തിയും സംരക്ഷണവും പ്രീതിയും ഗീതത്തിൻ്റെ ഓരോ പദങ്ങളിലും ഗായകൻ വളരെ രസകരമായിട്ട് ചേർത്തിരിക്കുന്നു, അനുസ്മരിക്കുന്നു. ദൈവം ഒരിക്കലും നീതിമാന് നന്മ നിഷേധിക്കില്ല, ദൈവം ഒരിക്കലും നീതിമാന് നന്മ നിഷേധിക്കില്ല എന്നത് ഈ ഗീതത്തിൻ്റെ അടിസ്ഥാന ചിന്തയാണെന്ന് പറയാം. ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന വലിയ ഭാഗ്യത്തിലേക്ക് എല്ലാവരെയും, നിങ്ങളെയും എന്നെയും ക്ഷണിച്ചുകൊണ്ടാണ് ഗീതം സമാപിക്കുന്നത് എന്ന് കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ വ്യാഖ്യാന പഠനത്തിൻ്റെ അവസാന ഭാഗത്ത് നാം മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തോടുള്ള നന്ദിയും ദൈവത്തിലുള്ള പ്രത്യാശയും വിധേയത്വവുമെല്ലാം, അല്ലെങ്കിൽ അനുരഞ്ജനത്തിലൂടെ സൃഷ്ടിയോടും സഹോദരങ്ങളോടുമുള്ള ഒത്തുചേരലുമെല്ലാം വ്യക്തിതലത്തിൽ അല്ലെങ്കിൽ സാമൂഹിക തലത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട വികാരങ്ങളല്ലെന്നാണ് സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അത് പ്രാർത്ഥനയായും തീർത്ഥാടനമായും കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രയാണമായും പിന്നെ ആന്തരിക വളർച്ചയായും പ്രകടമാക്കപ്പെടണമെന്നാണ് വരികൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് രമേശ് മുരളിയും സംഘവുമാണ്.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ അങ്ങേ വാസസ്ഥലം
എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
ഇസ്രായേലിലെ ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഈ ഗീതത്തിന് ബന്ധമുണ്ടെന്ന് നിരൂപകന്മാർ സ്ഥാപിച്ചിട്ടുള്ളതാണ്. സാമൂഹിക തലത്തിൽ നാം ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിക്കുന്നത് പോലെ ഇസ്രായേലിയർ വലിയ ഉത്സവമായിട്ടാണ് അവരുടെ വിളവെടുപ്പ് ആഘോഷിച്ചിരുന്നത്. ഇതുതന്നെയാണ് അവരുടെ പുതുവത്സരവും. അങ്ങനെ വിളവെടുപ്പും പുതുവത്സരവും ഒരുമിച്ചാണ് ഇസ്രായേലിയർ ആഘോഷിക്കുന്നത്. അന്നാളിലാണ് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ജെറൂസലത്തേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നത്. പുതുവത്സരം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ആരംഭിക്കണം എന്നത് അവരുടെ നിഷ്ഠയായിരുന്നു, അവരുടെ വലിയ ലക്ഷ്യമായിരുന്നു. എല്ലാം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആരംഭിക്കുക എന്നത് അവരുടെ വലിയ ആഗ്രഹം മാത്രമല്ല, ഒരു സാമൂഹ്യ ഉത്സവമായി പരിണമിച്ചു വളർന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്ദിയും പ്രത്യാശയും വികാരങ്ങളായി ഒതുക്കി നിർത്തേണ്ടതല്ല, മറിച്ച് അത് ദൈവസന്നിധിയിൽ സമൂഹമായി അവതരിപ്പിക്കപ്പെടണം. നന്ദിയുടെയും സ്തുതിപ്പിൻ്റെയും വികാരങ്ങളായി പ്രാർത്ഥനയായി രൂപാന്തരപ്പെടണമെന്നെല്ലാം അവർ ആഗ്രഹിച്ചു. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതാണ് ഈ സങ്കീർത്തന പദങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം ദൈവവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ഈ പദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഈ പദങ്ങൾ തെളിയിക്കുന്നു. നവജീവന്റെയും നവോന്മേഷത്തിൻ്റെയും ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കി വയ്ക്കാതെ അത് അനുദിന ജീവിതത്തിലേക്ക് പ്രവൃത്തികളിലേക്ക് തീർത്ഥാടനമായും പ്രാർത്ഥനയായും രൂപാന്തരപ്പെടുന്നു. അങ്ങനെ നമുക്കിങ്ങനെ സ്ഥാപിക്കാം. 84 സങ്കീർത്തനത്തിൽ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഉന്നത തലവും ശ്രേഷ്ഠമായ ചിന്തകളും പദങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെടുകയാണ്.
എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു.
കർത്താവേ വാസസ്ഥലം, എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠ തലങ്ങളിലേക്ക് നമ്മെ ഉയർത്തുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ 84 സങ്കീർത്തനത്തിൻ്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് നമുക്കിനി കടക്കാം. ദൈവിക സാന്നിധ്യമുള്ള സ്ഥലത്തിനു വേണ്ടിയാണ്, ദൈവസ്ഥാനത്തിനു വേണ്ടിയാണ് സങ്കീർത്തകൻ കൊതിക്കുന്നത്, മോഹിക്കുന്നത്. യഥാർത്ഥമായ ഈശ്വരവിശ്വാസമുള്ളിടത്ത് ദൈവത്തെ ആരാധിക്കാനുള്ള താല്പര്യം വളരുമെന്നതിൽ സംശയമില്ല. അത് മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥനയായും ഗാനമായും രചനകളായും കലാരൂപമായും തീർത്ഥാടനമായും രൂപപ്പെടും, യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടും എന്നത് ഉറപ്പാണ്. സങ്കീർത്തകൻ്റെ തീക്ഷ്ണത അദ്ദേഹത്തിൻ്റെ ആത്മാവിലും ഹൃദയത്തിലും ശരീരത്തിലും പിന്നെ പദങ്ങളിലും പ്രതിധ്വനിക്കുന്നത് പോലെ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ അത് സ്വാഭാവികമായും പ്രകടമാകുമെന്നതിൽ സംശയമില്ല. ദൈവീക ഭവനത്തോടുള്ള സങ്കീർത്തകൻ്റെ സ്നേഹം ജീവിതത്തെ മുഴുവൻ സ്പർശിക്കുന്നതാണ്. ജീവിക്കുന്ന ദൈവമാണ് ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദു. അവിടെ നിന്നാണ് ജീവൻ്റെ ഉറവിടം. ദൈവത്തിൻ്റെ പക്കൽ മാത്രമാണ് സംരക്ഷണവും സുരക്ഷിതത്വവും സംതൃപ്തിയും സാഫല്യവും ആനന്ദവും ഉള്ളത് എന്നോർക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ്റെ വാക്കുകൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണെങ്കിൽ, എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങേ ബലിപീഠത്തിങ്കിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ഭവനത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങിൽ ശക്തി കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ഭാഗ്യവാന്മാർ.
എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
ദൈവം നമ്മുടെ ശക്തിയും വിജ്ഞാനവും രക്ഷയുമാണെന്ന് പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണവും രക്ഷയും ഭൂമിയിൽ പ്രതിനിധാനം ചെയ്തിരുന്നത് രാജാവിലായിരുന്നു. രാജാവ് രക്ഷകനും നായകനുമായിരുന്നു. എല്ലാ തീർത്ഥാടനങ്ങളും ദൈവമാണ് തൻ്റെ ജനത്തെ നയിക്കുന്നത്, സഹായിക്കുന്നത്. കാനാൻ ദേശത്തേക്കുള്ള പുറപ്പാടിൽ ഇസ്രായേലരെ ദൈവം സഹായിച്ചു, നയിച്ചു. ദൈവത്തിൻ്റെ സംരക്ഷണവും രക്ഷയും ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് ഒരു രാജാവിലായിരുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. ദൈവം രാജാവും രക്ഷകനുമായിരുന്നു ഇസ്രായേലിയർക്ക്. എല്ലാ തീർത്ഥാടനങ്ങളിലും മനുഷ്യർക്ക് ദൈവമാണ് തുണയാകുന്നത്, സഹായമാകുന്നത്. കാനാൻ ദേശത്തേക്കുള്ള പുറപ്പാടിൽ ഇസ്രായേലരെ ദൈവമാണ് സഹായിച്ചത്, നയിച്ചത്. പിന്നെ സഹിയോനിലേക്കുള്ള തീർത്ഥാടകരുടെ വഴിയും അവിടുന്നാണ് തെളിയിക്കുന്നത്. സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള മനുഷ്യൻ്റെ പുണ്യയാത്രയിലും തീർത്ഥാടനത്തിലും ദൈവം തന്നെ നമുക്ക് തുണയായി ഭവിക്കും. നീതിമാന്മാർക്കും പരമാർത്ഥഹൃദയർക്കും ദൈവം യാതൊരു നന്മയും നിഷേധിക്കില്ല. നീതിമാന്മാർക്കും പരമാർത്ഥഹൃദയർക്കും ദൈവം യാതൊരു നന്മയും നിഷേധിക്കില്ല എന്ന ചിന്ത സങ്കീർത്തകനെ മാത്രമല്ല ഏതൊരു ഈശ്വരവിശ്വാസിക്കും വളരെ ആശ്വാസദായകമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ തികച്ചും ഭാഗ്യവാനാണ് എന്ന് സങ്കീർത്തകൻ തന്നെ പ്രസ്താവിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ മാർഗദീപമായി ദൈവീക പൂർണിമയുടെ അഷ്ടഭാഗ്യങ്ങൾ പകർന്നു തന്ന പുതിയ ആദമായ യേശുവിലേക്ക് 84 സങ്കീർത്തനം വിരൽ ചൂണ്ടുന്നു. അങ്ങനെ യേശുവിൽ ലോകത്തിന് നവജീവന്റെ പ്രത്യാശ ഉണർന്നു. ലോകത്തിന് നീതിയുടെ പാത, രക്ഷയുടെ മാർഗം ദൃശ്യമായി. അവിടുന്ന് ദൈവം വസിച്ചു, നമ്മോടൊത്തു വസിച്ചു. വചനം മാംസം ധരിച്ച ക്രിസ്തു ഇന്നുമെന്നും നമ്മോടൊത്തു വസിക്കുന്നു. ദൈവീക കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും സഹവാസത്തിൻ്റെയും പൂർണ്ണതയുടെ സ്ഥാനം ദൈവീക സാന്നിധ്യമാണ്. അത് കർത്താവിൻ്റെ ആലയമാണ്, ദൈവഭവനമാണ്, പുതിയ ജെറൂസലമാണ്. അത് നവജനമാണ്, കർത്താവിൻ്റെ ജനമാണ്, ദൈവജനമാണ്.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. സമാശ്വാസ ഗീതം 84 സങ്കീർത്തനത്തിൻ്റെ അവലോകനം ഇനി അടുത്തയാഴ്ചയിൽ.